ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സുവർണ തീരമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 4 മാസം കൊണ്ട് കൈകാര്യം ചെയ്തത് 1,00,000 TEU ചരക്ക് നീക്കം. ഖജനാവിലെത്തിച്ചത് 7.4 കോടി രൂപ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും നാളെ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് ബുധനാഴ്ച. പാലക്കാടും പ്രചാരണം ശക്തം. വിനോദസഞ്ചാര വികസനത്തിന് വഴിയൊരുക്കുന്ന സീ പ്ലെയിൻ സർവീസ് നാളെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊച്ചിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ കുടിയിറങ്ങും. കപ്പുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പുതിയ നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ട്രയൽ റൺ ആരംഭിച്ച് 4 മാസം പിന്നിടുമ്പോൾ 1,00,000 TEU ചരക്ക് കൈകാര്യം ചെയ്തെന്ന നാഴിക കല്ലാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 4 മാസത്തിനിടെ 46 കപ്പലുകളാണ് ഇവിടെ എത്തിയത്. തുറമുഖം അടുത്ത മാസം കമ്മീഷൻ ചെയ്യാനിരിക്കെയാണ് നേട്ടം. 7.4 കോടി രൂപയുടെ വരുമാനമാണ് വിഴിഞ്ഞത്ത് നിന്നും GST ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് എത്തിയത്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മന്ത്രി വി എൻ വാസവൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ ശ്രേണിയിൽപ്പെടുന്ന MSC ക്ലോഡ് ഗിരാർഡെറ്റ്, അന്ന, വിവിയാന എന്നീ കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം നാളെ സമാപിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അവസാന മണിക്കൂറുകളിൽ മുന്നണികൾ പ്രചാരണം അതിശക്തമാക്കിയിട്ടുണ്ട്. അവസാന ലാബ് പ്രചാരണത്തിനായി UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഇന്നെത്തും. നാളെ രാഹുൽ ഗാന്ധിയും എത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം മാനന്തവാടിയിലും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലുമാണ്. ചേലക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുൻനിര നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
തെരഞ്ഞെടുപ്പ് ചൂട് അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ചേലക്കര മണ്ഡലം. UDF സ്ഥാനാർത്ഥി രമ്യ ഹരദാസിന്റെ തിരക്കിട്ട മണ്ഡല പര്യടനം 3 പഞ്ചായത്തുകളിലായാണ് ഇന്നലെ നടന്നത്. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSU നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി BDGS ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ ഉദ്ഘാടനം നിർവഹിച്ചു. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ മണ്ഡല പര്യടനം 3-ാം ഘട്ട സ്വീകരണ പരിപാടിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്നും വിവിധ പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്.
ഈ മാസം 20 വോട്ടെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും ഊർജ്ജിത പ്രചാരണത്തിലാണ്. 3 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ November 23 നടക്കും. കേരളത്തിലെ വിനോദസഞ്ചാര വികസനത്തിന് വഴിയൊരുക്കുന്ന സീ പ്ലെയിൻ സർവീസ് നാളെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊച്ചിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫ്ളാഗ് ഓഫിന് ശേഷം ഇടുക്കിയിലെ മാട്ടുപെട്ടിയിലേക്ക് സർവീസ് നടത്തുന്ന വിമാനത്തിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി പദ്ധതിക്ക് കീഴിലുള്ള സീ പ്ലെയിൻ സർവീസാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. പരീക്ഷണ പറക്കലിനായി വൈകിട്ട് 3:15 സീ പ്ലെയിൻ കൊച്ചി ബോൾഗാട്ടി മറീനയിലെത്തുക. പരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട് കൊച്ചി ബോൾഗാട്ടി മറീന പരിസരത്ത് വാട്ടർ മെട്രോ ഉൾപ്പെടെ മറ്റ് ബോട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി നടക്കുന്ന വാതിൽപ്പടി വിതരണം മുടങ്ങില്ലെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ബിൽ കുടിശ്ശികയെ തുടർന്ന് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കരാറുകാരുമായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുടിശ്ശിക തുകയുടെ ആദ്യ ഗഡു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കരാറുകാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ധാരണയായത്. വയനാട് ചൂരൽമലയിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ ആശുപത്രി വിട്ടു. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് നൽകിയ ഭക്ഷ്യ വസ്തുക്കൾ കഴിച്ചതിനെ തുടർന്നാണ് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള 5 ദിവസത്തെ ബോധവൽക്കരണ പ്രദർശന പരിപാടിക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പ്രഭാഷണം നടത്തും. തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾ, ദേശീയ ആയുഷ് മിഷന്റെ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ കൊടിയിറങ്ങും. മേള അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ 1905 പോയിന്റോടെ ഓവറോൾ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. രണ്ടാം സ്ഥാനത്ത് തൃശൂരും മൂന്നാം സ്ഥാനത്ത് കണ്ണൂരുമാണ്. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണ്. പാലക്കാട് രണ്ടാം സ്ഥാനത്തും എറണാകുളം മൂന്നാം സ്ഥാനത്തുമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിനിരയാകുന്നതിൽ ആലപ്പുഴ ചേർത്തലയാണ് മുന്നിൽ. സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജില്ലാ പോലീസ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
നിക്ഷേപ തട്ടിപ്പ്, KYC അപ്ഡേഷൻ തട്ടിപ്പ്, വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ വ്യാജേന തുക സമാഹരിക്കുക, ബാങ്കിൽ നിന്ന് വ്യാജേന OTP ആവശ്യപ്പെടുക തുടങ്ങിയ പല രീതിയിലാണ് സൈബർ തട്ടിപ്പുകൾ നടക്കുന്നത്. ഈ വർഷം സൈബർ തട്ടിപ്പിലൂടെ 34,53,00,000 രൂപയാണ് ജില്ലയിലുള്ളവർക്ക് നഷ്ടപ്പെട്ടത്. ഇതിൽ 82,00,000 രൂപ തിരികെ ലഭിച്ചു. ക്ഷേത്ര സ്വദേശികൾക്ക് 7,55,00,000 രൂപയാണ് നിക്ഷേപ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ സെയിന്റ് ജോർജ് പാർക്ക് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 7:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരെ പരാജയപ്പെടുത്തി. പരമ്പരയിലെ മൂന്നാം മത്സരം ബുധനാഴ്ചയും നാലാം മത്സരം വെള്ളിയാഴ്ചയും നടക്കും. പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ കിരീട പോരാട്ടത്തിന് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം വേദിയാകും. രാത്രി 8:00 മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ.
32 കളികളിൽ നിന്നായി 81 ഗോളുകളും നിറയെ താരങ്ങളും പിറന്ന പ്രഥമ സൂപ്പർ ലീഗ് കേരള കിരീടത്തിൽ പതിയുന്ന മുത്തം ആരുടേതാകും? കാലിക്കറ്റോ കൊച്ചിയോ? ടൂർണമെന്റിലെ മൊത്തത്തിലെ പ്രകടനവും ഗോളടി മികവും നോക്കിയാൽ കാലിക്കറ്റ് FC ചെറിയൊരു മേൽക്കൈയെങ്കിലും ഫോഴ്സ കൊച്ചി സെമിഫൈനലിന്റെ രണ്ടാം പകുതിയിൽ പുറത്തെടുത്ത മിന്നും പ്രകടനം അവരുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. കാലിക്കറ്റ് FC 20 ഗോളടിച്ചപ്പോൾ 10 മാത്രമാണ് വഴങ്ങിയത്. ഫോഴ്സ കൊച്ചി ആകട്ടെ 12 തവണ എതിർവല നിറച്ചപ്പോൾ വഴങ്ങിയത് 8 മാത്രം. ഇനി കാത്തിരിപ്പാണ്. 1 കോടി രൂപയും 8 കിലോ വെള്ളി തീർത്ത സഹോ എന്ന ആനക്കപ്പും ആർക്കു സ്വന്തമെന്നറിയാൻ.
തെന്നിന്ത്യൻ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടക്കും. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 15 തുറക്കും. 16 മുതൽ അടുത്ത മാസം 26 വരെ എല്ലാ ദിവസവും പൂജയുണ്ടാകും. അടുത്ത മാസം 26 മണ്ഡലപൂജ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി സൃഷ്ടിച്ച സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം SDS വിസ പദ്ധതി നിർത്തലാക്കി കാനഡ. 2018 ഇന്ത്യയുൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിസ അപേക്ഷ നടപടികൾ അതിവേഗത്തിലും ലളിതവുമാക്കുന്നതിനാണ് പദ്ധതി അവതരിപ്പിച്ചത്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ സുഹേൽ നൌഷാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പേരൂർ പൂവത്തുമൂട്ടിൽ മീനച്ചിലാറ്റിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. BCOM വിദ്യാർത്ഥിയായ സുഹേലിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാണാതായത്. പകർച്ചവ്യാധികൾ തടയുന്നതിലും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിലും വാക്സിനുകളുടെ പങ്കിനെക്കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ലോക രോഗപ്രതിരോധ ദിനം. പ്രതിരോധ കുത്തിവയ്പ് സംരംഭങ്ങളിലൂടെ പോളിയോ, മാതൃ നവജാത ടെറ്റനസ്, അഞ്ചാം പനി, HB എന്നിവയുൾപ്പെടെ നിരവധി മാരക രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. ഏഷ്യൻ ഹോക്കി വനിതാ ചാമ്പ്യൻസ് ട്രോഫി പരമ്പരയ്ക്ക് നാളെ ബീഹാറിലെ രാജ്ഗിറിൽ തുടക്കം. ഇന്ത്യയ്ക്ക് പുറമെ ചൈന, ജപ്പാൻ, മലേഷ്യ, തായ്ലന്റ്, കൊറിയ എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന പരമ്പര നാളെ വൈകിട്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ജപ്പാനും കൊറിയയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഈ മാസം 20 ഫൈനൽ. നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന മൂന്നാമത് തിങ് ക്യൂ ക്വിസ് മത്സരത്തിൽ ജയ്പൂരിലെ ജയശ്രീ പെരിവാൾ ഹൈസ്കൂൾ ജേതാക്കളായി. ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നളന്ദ ബ്ലോക്കിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ 8 മത്സരിച്ചത്. സുവർണ തീരമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 4 കൊണ്ട് കൈകാര്യം ചെയ്തത് 100,000 TEU ചരക്ക് നീക്കം. ഖജനാവിലെത്തിച്ചത് 7.4 കോടി രൂപ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും നാളെ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് ബുധനാഴ്ച. പാലക്കാടും പ്രചാരണം ശക്തം. വിനോദസഞ്ചാര വികസനത്തിന് വഴിയൊരുക്കുന്ന സീപ്ലെയിൻ സർവീസ് നാളെ മന്ത്രി PA മുഹമ്മദ് റിയാസ് കൊച്ചിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ കൊടിയിറങ്ങും. കപ്പുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.